2020 ഒക്ടോബർ 29 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിൽ സിനിമാ പേജിൽ നിന്ന് അപർണാസൻ പറഞ്ഞു, ഇറങ്ങിപ്പോകൂ പ്ലീസ്. വി എസ് രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അപർണാസൻ ഇന്ത്യൻ സിനിമയ്ക്ക് സത്യജിത് റേ സമ്മാനിച്ച വിസ്മയം. നടിയായി വന്ന് സംവിധായികയായി തിളങ്ങിയ സുന്ദരി. ബംഗാളി സിനിമയിലെ ഈ നിത്യവസന്തത്തിന് ഇന്നലെ 75 വയസ്സ് തികഞ്ഞു. അപർണാസനെ നേരിൽ കണ്ട് അഭിമുഖം നടത്തിയപ്പോഴുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര നിരൂപകൻ ചിദാനന്ദ് ദാസ് ഗുപ്തയുടെയും ദേശീയ അവാർഡ് നേടിയ വസ്ത്രാലങ്കാര വിദഗ്ധ സുപ്രിയ ദാസ് ഗുപ്തയുടെയും മകൾ. കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ പഠിക്കുമ്പോൾ തന്റെ 15-ാമത്തെ വയസ്സിലാണ് അപർണ അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത്. റേയുടെ തീൻ കന്നിയിലായിരുന്നു തുടക്കം. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, മികച്ച നടിയായി തിളങ്ങി. ശശി കപൂറിന്റെ ഭാര്യ ജെനിഫർ കപൂറിനെ നായികയാക്കിയ 36 ചൗരംഗി ലെയിൻ എന്ന ചിത്രത്തോടെയായിരുന്നു സംവിധായികയായുള്ള അരങ്ങേറ്റം. പിന്നീട് പരോമ, മിസ്റ്റർ ആൻഡ് മിസസ് അയ്യർ, ജാപ്പനീസ് വൈഫ് തുടങ്ങി ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ സംവിധായികയായും നിറഞ്ഞു നിന്നു. ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി. മിക്ക വർഷങ്ങളിലും അപർണയുടെ ചിത്രങ്ങൾ ഉണ്ടാകാറുണ്ട്. മകൾ കൊങ്കണ സെൻ ശർമ്മയും നടിയും സംവിധായികയുമാണ്. തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇന്ത്യയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ 28-ാമത് എഡിഷൻ 1997 ജനുവരി 10 മുതൽ 20 വരെ തിരുവനന്തപുരത്തായിരുന്നു. അന്ന് ചലച്ചിത്രോത്സവത്തിനിടെ കൈരളി തിയേറ്ററിന് മുന്നിൽ വെച്ചാണ് അപർണാസനെ നേരിട്ട് കണ്ടത്. കേരളകൗമുദിക്കായി ഒരു അഭിമുഖത്തിന് സമീപിച്ചു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:30 അവർ താമസിക്കുന്ന കിഴക്കേക്കോട്ടയിലെ ലൂസിയ ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ വരാൻ പറഞ്ഞു. അന്ന് ശ്യാം ബെനഗൽ, രജത് കപൂർ, സ്മിത പാട്ടീലിന്റെ സഹോദരിമാർ തുടങ്ങി ചലച്ചിത്ര രംഗത്തെ ഒട്ടേറെ പ്രമുഖർ അവിടെ താമസിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ റാമുത്ത്, കേരളകൗമുദിയുടെ ഫോട്ടോഗ്രാഫറായിരിക്കെ അകാലത്തിൽ വിട പറഞ്ഞ SS റാം, ഇത് എഴുതുന്നയാൾ അവിടെ പോയി. 12:30 ആയപ്പോൾ അപർണ ഹോട്ടലിൽ വന്നു. റിസപ്ഷനിൽ നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ മുറിയിൽ പോയിട്ട് ഉടൻ വരാമെന്ന് അവർ പറഞ്ഞു. ഈ സമയം മറ്റൊരു പ്രമുഖ പത്രത്തിന്റെ ലേഖൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഫിലിം ഫെസ്റ്റിവൽ പത്രങ്ങൾ നന്നായി കവർ ചെയ്യുന്നുണ്ടായിരുന്നു. വാർത്തകൾക്കും അഭിമുഖങ്ങൾക്കുമായിട്ടാണ് അയാളുടെയും വരവ്. തൽക്കാലം നമുക്കയാളെ കുമാർ എന്ന് വിളിക്കാം, യഥാർത്ഥ പേരല്ല, നാടകീയ കടന്നുവരവ്. പെട്ടെന്ന് തിരികെ ഇറങ്ങി വന്ന അപർണ എന്നെയും റാമിനെയും കൂട്ടി റെസ്റ്റോറന്റിനുള്ളിലേക്ക് കയറി. ഇത് പുതുമുഖമായ കുമാറിന് ഇത് തീരെ പിടിച്ചില്ലെന്ന് തോന്നുന്നു. റെസ്റ്റോറന്റിലേക്ക് കയറും മുമ്പേ കുമാർ അവരെ തടഞ്ഞു നിർത്തുന്നത് പോലെ സ്വയം പരിചയപ്പെടുത്തുകയും തന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ഈ പെരുമാറ്റം അപർണാസനെ തീരെ പിടിച്ചില്ല. എന്നിട്ടും കുമാറിനോട് അടുത്ത ദിവസം കോണ്ടാക്ട് ചെയ്യാൻ അവർ മര്യാദയോടെ പറഞ്ഞു. റെസ്റ്റോറന്റിൽ കയറി ഞങ്ങൾ സംഭാഷണം തുടങ്ങി. ഉച്ചഭക്ഷണം കഴിക്കാൻ അവർ നിർബന്ധിച്ചെങ്കിലും ഞാനും റാമും ലെമൺ ജ്യൂസ് മാത്രം മതിയെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ഇതിനിടെ അടുത്ത ടേബിളിലിരുന്ന ശാമ്പനകലും ഞങ്ങളുടെ ടേബിളിലേക്ക് വന്നു. സംഭാഷണം രസകരമായി പുരോഗമിക്കവേ നേരത്തെ പറഞ്ഞ കുമാർ നാടകീയമായി ആ ടേബിളിനരികിലേക്ക് വന്നു. തുടർന്ന് നടന്ന സംഭാഷണത്തിന്റെ മലയാള രൂപം ഇങ്ങനെ: മാഡം, ഞാൻ കുമാർ. അപർണാസൻ: നേരത്തെ പറഞ്ഞല്ലോ. കുമാർ: ഞാൻ ഏറ്റവും പ്രചാരമുള്ള പത്രത്തിന്റെ പ്രതിനിധിയാണ്. അപർണ: അതിന് ഞാനെന്ത് വേണം? കുമാർ: എന്നോടുകൂടി സംസാരിക്കണം, ഞാനിവിടെ ഇരിക്കട്ടെ. ആ പെരുമാറ്റം അപർണ ചൊടിപ്പിച്ചു. എങ്കിലും മര്യാദയോടെ തന്നെ പറഞ്ഞു: നിങ്ങളോടല്ലേ മിസ്റ്റർ നാളെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ കുമാർ പ്രചാരത്തിന്റെ കണക്ക് വീണ്ടും പറഞ്ഞു. അപർണ അല്പം ദേഷ്യത്തോടെ പ്രതികരിച്ചു: ഇത് ആദ്യമായാണ് പ്രചാരത്തിന്റെ കണക്ക് പറഞ്ഞ ഒരാൾ എന്നോട് അഭിമുഖത്തിനായി സമീപിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. കുമാർ വീണ്ടും എന്തോ പറയാനായി തുടങ്ങിയപ്പോൾ അപർണ തീർത്തും പറഞ്ഞു: ഇറങ്ങിപ്പോകൂ പ്ലീസ്. മടിച്ചു മടിച്ചാണെങ്കിലും കഥാനായകൻ സ്ഥലം വിട്ടു. അധിക വർഷം കഴിയും മുമ്പേ ആ വിദ്വാൻ പത്രപ്രവർത്തനം തന്നെ ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോയി. അപർണാസൻ പിന്നീട് വിശദമായി സംസാരിച്ചു. വർഷം എത്ര കടന്നുപോയിരിക്കുന്നു. അന്ന് അപർണാസനിന് പ്രായം 52. കാലം എത്ര വേഗം കടന്നുപോകുന്നു. റാം പോയിട്ട് 5 വർഷമായി. അപർണയ്ക്ക് 75 വയസ്സായെന്ന് വിശ്വസിക്കാൻ പ്രയാസം. പിറന്നാൾ ആശംസകൾ, അപർണാസൻ.